വിവാഹമോചനം. ശ്രീജിത്തിന്റെ മുഖം വിളറി. ദയനീയഭാവത്തിൽ അവനവളെ നോക്കി. സത്യം തുറന്നു പറയാതെ രക്ഷയിൽ നിന്ന് അവന് മനസ്സിലായി. ശ്രീജിത്ത് പറയാൻ പോകുന്ന എന്തായിരിക്കുമെന്നറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു മഹിയും രാഹുലും.
ഞാൻ പറയാം അപ്പു, എല്ലാം ഞാൻ പറയാം.
ശ്രീജിത്ത് കടലിന് അഭിമുഖമായി തിരിഞ്ഞു നിന്നു. അപർണ കാതുകൾ കൂർപ്പിച്ചു. അന്ന് കോളേജിൽ വെച്ച് അപർണയെ നശിപ്പിക്കാൻ ശ്രമിച്ചത് ഞാനല്ല, എൻ്റെ ഇരട്ട സഹോദരൻ സൂര്യജിത്താണ്. ഇത് പറഞ്ഞാൽ നീയോ ഇവരെ വിശ്വസിക്കില്ലെന്നറിയാം, അതുകൊണ്ട് ഞാൻ അവൻ്റെ ഫോട്ടോ കാണിച്ചു തരാം. അതിനുമുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ശ്രീജിത്തിൻ്റെ വാക്കുകൾ അപർണയും രാഹുലിനെയും മഹിയെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. വിശ്വാസം വരാതെ അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി. അപർണ എന്തോ ചോദിക്കാനായി തുടങ്ങിയപ്പോഴേക്കും അവൻ കൈയെടുത്ത് വിളക്കി. ശ്രീജിത്ത് തുടർന്നു. അന്ന് അവൻ്റെ കൂടെ എല്ലാത്തിനും കൂട്ടുന്നതും നടന്ന സംഭവങ്ങൾ ഫോണിൽ റെക്കോർഡ് ചെയ്തും ജിതിനായിരുന്നു. കുടിച്ച് ബോധമില്ലാണ്ട് കാട്ടിക്കൂട്ടിയ തോന്നിവാസം. പക്ഷേ എൻ്റെ വീട്ടുകാർക്ക് മുമ്പിലും കോളേജ് അധ്യാപകരുടെ മുമ്പിൽ കുറ്റക്കാരനായത് ഞാനും. അന്നത് റെക്കോർഡ് ചെയ്ത് എൻ്റെ ഫോണിലായിരുന്നു. എൻ്റെ ഫോൺ അന്ന് എങ്ങനെയോ സൂര്യയുടെ കയ്യിലായിപ്പോയി. ജിതിൻ ഞങ്ങളുടെ കസിൻ ബ്രദർ കൂടിയാണ്. ജിതിനും സൂര്യനുമാണ് ഇതിനെല്ലാം കാരണം. അന്ന് അവൻ ചെയ്ത തെണ്ടിത്തരത്തിന് വീട്ടുകാരുടെ മുമ്പിൽ തെറ്റുകാരനായത് ഞാനായിരുന്നു. കോളേജ് മാനേജ്മെൻറ്റിൽ അച്ഛൻ അത്യാവശ്യം പിടിപാടുള്ളതുകൊണ്ട് നടന്ന സമയങ്ങൾ വലിയ ഇഷ്യൂ ആക്കാതെ ഒതുക്കി തീർത്തു. എന്നെ അവിടുന്ന് വേറെ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു. ഞാനല്ലാതൊന്നും ചെയ്തെന്ന് വീട്ടുകാരെ വിശ്വസിക്കാൻ ശ്രമിച്ചു നോക്കിയെങ്കിലും കഴിഞ്ഞില്ല. കാരണം ആ വീഡിയോ എൻ്റെ ഫോണിലായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. രാഹുൽ അപർണയ്ക്ക് അയച്ചു കൊടുത്ത ആ വീഡിയോ അപർണ എനിക്ക് അയച്ചു തന്നപ്പോഴാണ് അന്ന് കോളേജിൽ നടന്നതെന്താണെന്ന് ഞാൻ ശരിക്കും കാണുന്നു. അച്ഛനമ്മയെ ആ വീഡിയോ ഒന്ന് കണ്ടിരുന്നെങ്കിൽ ആ മറുകി കാണുമ്പോൾ തന്നെ ഞാൻ നിരപരാധിയാണെന്ന് അവർക്ക് മനസ്സിലാകുമായിരുന്നു. കുട്ടിക്കാലം മുതലേ അവൻ ചെയ്യുന്ന മിക്ക തെറ്റുകൾക്കും ശിക്ഷ കിട്ടുന്നത് എനിക്കായിരുന്നു. അവനെ കഴിഞ്ഞ വീട്ടിൽ എനിക്ക് സ്ഥാനമുള്ളൂ. അന്നത്തെ ആ സംഭവത്തോടെ വീട്ടിൽ ഞാനൊരു അധികപ്പറ്റായി. അച്ഛനും അമ്മക്ക് എന്നെ കാണുന്നത് വെറുപ്പായിരുന്നു. ഞാൻ കാരണം ഒരു പെങ്കൊച്ചിൻ്റെ ജീവൻ തകർന്നുള്ള അമ്മയുടെ പരാതി കേട്ട് മടുത്തു. അങ്ങനെ ജിതിൻ വഴി നിന്നെ കണ്ടുപിടിക്കാൻ ഞാൻ ശ്രമിച്ചു. കോളേജിൽ നിന്ന് ഈ പഠിപ്പുറത്തി ദുബായിക്ക് പോയതൊക്കെ കുറേ വൈകിയാണെങ്കിലും അന്വേഷിച്ചറിയാൻ സാധിച്ചു. എൻ്റെ ഇവിടുത്തെ പഠിപ്പൊഴിഞ്ഞും ഞാൻ ദുബായിലേക്ക് ഫ്ലൈറ്റ് കയറി. നീ ജോലി ചെയ്യുന്ന കമ്പനിയിൽ തന്നെ ഞാൻ കയറിപ്പറ്റി. എൻ്റെ സഹോദരൻ കാരണം നശിച്ചുപോയ നിൻ്റെ ജീവിതം സാധാരണ നിലയിലേക്ക് മടക്കിക്കൊണ്ടുവരണമെന്നും നിന്നെ എൻ്റെ ഭാര്യയാക്കണമെന്നും ഞാൻ ആഗ്രഹിച്ചു. നിന്നെ ഞാൻ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ട് തന്നെ അപ്പു. അന്ന് ജിതിൻ്റെ വീട്ടിൽ വെച്ച് നിന്നെ ബലാത്കാരം ചെയ്യാൻ ശ്രമിച്ചത് മനഃപൂർവ്വമല്ല, നിന്നെ എൻ്റെ സ്വന്തമാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എല്ലാർത്ഥത്തിൽ നീ എൻ്റേതായി കഴിഞ്ഞാൽ പിന്നെ നീ എന്നെ വിട്ടു പോവില്ലല്ലോ എന്ന് ഓർത്തായിരുന്നു. പിന്നെ അന്ന് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞ് രാഹുലിൻ്റെ നിരപരാധിത്വം നീ അറിയരുതെന്ന് കരുതിയായിരുന്നു. സൂര്യയുടെ കഴുത്തിൻ്റെ പിന്നിലുള്ള മറുക് ആ വീഡിയോയിൽ വ്യക്തമായി കാണുന്നുണ്ടല്ലോ. രാഹുലിൻ്റെ കഴുത്തിൽ ആ മറുകില്ലെന്ന് അറിയുമ്പോൾ നിനക്ക് അവനോടുള്ള വെറുപ്പ് മാറില്ലേ? അങ്ങനെ നടക്കരുതെന്ന് കരുതിയാ ഞാനത് ഡിലീറ്റ് ചെയ്യിച്ചത്. നമ്മുടെ യുവാശേഷം നിന്നെ എല്ലാം അറിയിക്കാമെന്ന് ഞാൻ കരുതി. അതിനുമുമ്പേ സത്യങ്ങൾ നീ തിരിച്ചറിഞ്ഞ് നിന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചവൻ്റെ സഹോദരൻ്റെ ഭാര്യയായി നീ ആ വീട്ടിലേക്ക് വരില്ലെന്ന് അറിയാവുന്നതുകൊണ്ടായിരുന്നു ഒന്നും പറയാതിരുന്നു. മാക്സിമം നിന്നിൽ നിന്ന് ഞാനത് മറച്ചു വയ്ക്കാൻ ശ്രമിച്ചതായിരുന്നു. ഇപ്പോൾ ഇത് തുറന്നു പറഞ്ഞെങ്കിൽ നിന്റെ മുമ്പിൽ ചെയ്യാത്ത തെറ്റിന് ഞാൻ കുറ്റവാളിയായി നിൽക്കേണ്ടി വരുമെന്നുകൊണ്ടാണ്. നിന്നെ കണ്ടുപിടിക്കാൻ എനിക്ക് ജിതിൻ്റെ സഹായം ആവശ്യമായിരുന്നുകൊണ്ടാണ് അവൻ്റെ കൂട്ട് ഞാൻ ഉപേക്ഷിക്കാതിരുന്നത്. സൂര്യയുടെ കൂടെ ചേർന്ന് അന്ന് അങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയത് അവന് പിന്നീട് ഒരുപാട് കുറ്റബോധം തോന്നിയിരുന്നു. പക്ഷേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നതിൽ അവൻ അന്നും ഇന്നും എന്നും എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. നിന്നെ വിവാഹം ചെയ്യാൻ വേണ്ടി ഞാൻ നാട്ടിലേക്ക് വരുന്നെന്ന് അവൻ സൂര്യനെ അറിയിച്ചിരുന്നു. അന്ന് വിവാഹ ദിവസം മണ്ഡപത്തിൽ വരാൻ കഴിയാഞ്ഞത് സൂര്യൻ കാരണമാണ്. റോഡിൽ വെച്ച് ഞങ്ങൾ തമ്മിലുണ്ടായ വഴക്കിനിടയ്ക്ക് പറ്റിയ ആക്സിഡൻ്റ് ആയിരുന്നത്. അത്ര സീരിയസ് ഒന്നുമല്ലെങ്കിലും കാലിന് കാര്യമായിട്ടുള്ള പരിക്ക് പറ്റിയെന്ന് എനിക്ക്. ഹോസ്പിറ്റലിൽ നീ എന്നെ കാണാൻ വന്നൊന്നും ജിതിൻ എന്നോട് പറഞ്ഞില്ല. നിന്നെ വിളിക്കുമെന്ന് കരുതി എൻ്റെ ഫോണും അവനെനിക്ക് കുറേ നാൾ തന്നില്ല. അങ്ങനെയാണ് എനിക്ക് നിന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാതെ പോയത്. എൻ്റെ ആരോഗ്യനിലയെപ്പറ്റി അറിയാൻ വേണ്ടി നീ വിളിക്കുമ്പോഴൊക്കെ ജിതിൻ നിന്നെ ഓരോന്ന് പറഞ്ഞത് നീ എന്നെ വിട്ടുപോകാൻ വേണ്ടിയായിരുന്നു. ഒന്നും എൻ്റെ അറിവോടല്ലായിരുന്നു. നിന്നെ രാഹുലിന് വിട്ടുകൊടുക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ടാണ് നിൻ്റെ പുറകെ ഞാനിങ്ങനെ നടക്കുന്നു. നിന്നെ വിവാഹം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ സൂര്യയുടെ മുമ്പിൽ ഞാൻ തോറ്റുപോകും. എൻ്റെ അച്ഛനോടും അമ്മയോടും സത്യങ്ങൾ തുറന്നു പറയണം. അവരുടെ സ്നേഹം എനിക്ക് തിരിച്ചു പിടിക്കണം. നഷ്ടപ്പെട്ടവർക്ക് എനിക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ നിന്നെ എനിക്ക് സ്വന്തമാക്കിയേ തീരൂ. രാഹുലും നീയും പിരിയാൻ തീരുമാനിച്ച സ്ഥിതിക്ക് നിനക്കെന്നെ സ്വീകരിച്ചുകൂടെ അപ്പോൾ? അപ്പോൾ നീ സ്നേഹിച്ചത് എന്നെയല്ലേ? എന്നെ മറന്ന് മറ്റൊരാൾ സ്വീകരിക്കാൻ നിനക്ക് കഴിയൂ? നിന്നോട് ഞാൻ സത്യങ്ങളിൽ ഞാൻ തുറന്ന് പറഞ്ഞില്ലേ അപ്പു? ശ്രീജിത്ത് വികാരധീനനായി. എല്ലാം കേട്ട് നിശബ്ദം നിൽക്കാനേ അവൾ കഴിഞ്ഞുള്ളൂ. കേട്ടതൊക്കെ വിശ്വസിക്കണോ വേണ്ടോ എന്നുള്ള ആശയക്കുഴപ്പത്തിലായിരുന്നു അപർണ. അപ്പോൾ അപർണയ്ക്ക് പറയാനുള്ളത് പറയട്ടെ എന്ന് കരുതി രാഹുലും മഹിയും മിണ്ടാ നിന്നു. നീ എന്താ മറുപടിയൊന്നും പറയാത്ത? ശ്രീജിത്ത് അവളുടെ അടുത്തേക്ക് വന്നു. അപർണ മുഖമുയർത്തി അവനെ നോക്കി, ശേഷം പറഞ്ഞു, രാഹുലേട്ടൻ്റെ താലി എന്നെൻ്റെ കഴുത്തിൽ വീണു. അന്നു മുതൽ നിങ്ങളെ ഞാൻ മറക്കാൻ ശ്രമിച്ചു തുടങ്ങിയതാ. എന്നെക്കൊണ്ട് അതിന് പറ്റില്ലെന്ന് വിചാരിച്ചതായിരുന്നു ഞാൻ. പക്ഷേ ശ്രമിച്ചാൽ നടക്കാതായിട്ടൊന്നുമില്ലല്ലോ. പിന്നെ എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടും ഞാൻ നിങ്ങളുടെ പിന്നാലെ വന്ന് പഴയ സ്നേഹം മനസ്സിൽ വെച്ചുകൊണ്ടല്ല. ഒന്ന് കാണണമെന്ന് പറഞ്ഞ് അന്ന് ജിത്തിൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയപ്പോൾ ഒന്നും ആലോചിക്കാതെ ഓടി വന്ന് അന്നത്തോടെ പഴയ ബന്ധങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. ഞാൻ നിങ്ങളെ ചതിച്ചതാണോ തെറ്റിദ്ധാരണ മാറ്റിയെടുക്കണമെന്നും ഞാൻ മനഃപൂർവ്വം വഞ്ചിച്ചിട്ടില്ലെന്നൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തരണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അത്രമേൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരുന്നു, കൂടെ ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നു. എൻ്റെ തെറ്റുണ്ടല്ലോ ഒന്നും നടന്നെന്ന് പറയണമെന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ അതൊരു തീരാ വേദനയായിട്ട് ഉള്ളിൽ കിടന്ന് പുകയുമായിരുന്നു എനിക്ക്. നിങ്ങളോടൊപ്പം ഒരു ജീവിതം ഞാനും ആഗ്രഹിച്ചിരുന്നു. പക്ഷേ മറ്റൊരാളുടെ താലി എന്നെൻ്റെ കഴുത്തിൽ വീണം. അന്നു മുതൽ അങ്ങനെയൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിട്ടില്ല. എനിക്ക് എൻ്റെതായ ചില വ്യക്തിപരമായ കാരണങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രം രാഹുലേട്ടിൽ നിന്ന് ഞാൻ വിവാഹമോചനം ആവശ്യപ്പെട്ടത്. അല്ലാതെ നിങ്ങളോടൊപ്പം ജീവിക്കാൻ വേണ്ടിയല്ല. അതുകൊണ്ട് ദയവചെയ്ത് ഇക്കാര്യം പറഞ്ഞ് എൻ്റെ പിന്നാലെ വരരുത്, പ്ലീസ്. നിറഞ്ഞ തുളുമ്പിയ മിഴികൾ അപർണ സാരിത്തും കൊണ്ട് തുടച്ച് തികട്ടി വന്ന തേങ്ങൽ കാരണം അവൾ ശ്വാസമെടുക്കാൻ നന്നേ പാടുവിട്ടു. നിന്റെ കാല് പിടിച്ച് കെഞ്ചി ചോദിക്കുക അപ്പു, നീ എൻ്റെ കൂടെ വരില്ലേ? ശ്രീജിത്ത് അവളുടെ മുമ്പിൽ മുട്ടുത്തിരുന്ന് യാചിച്ചു. അത് കണ്ടത് രാഹുലിന് ദേഷ്യം ഇരച്ചു കയറി. ശ്രീജിത്തിനെ പിടിച്ചു മാറ്റായി രാഹുൽ മുന്നോട്ടാഞ്ഞതും മഹി അവനെ തടഞ്ഞു. വേണ്ട രാഹുലേ, ഇതിൽ നമ്മളിട വേണ്ട. അവർ നമ്മളുടെ കാര്യം അവർ തന്നെ പറഞ്ഞു തീർക്കട്ടെ. നിന്റെ റോള് കഴിഞ്ഞു. ഏതായാലും അവളെ നശിപ്പിക്കാൻ ശ്രമിച്ച എൻ്റെ സഹോദരൻ തന്നെയല്ലേ? ഇനി അവരായി അവരുടെ പാടായി. നീ ഒന്നിനും തറയിടാൻ നിൽക്കണ്ട. എടാ, അവളിപ്പോഴും എൻ്റെ ഭാര്യയാണ്, എനിക്കൊന്നും കണ്ണിൽക്കാനേ കഴിയില്ല. നീനെ വിട്ടേക്ക്. രാഹുൽ അവനെ പിടിപിടിക്കാൻ ശ്രമിച്ചു. തൽക്കാലം നീ ഒന്ന് അടങ്ങ്, ഇപ്പം നീ ഇതിൽ ഇടപെടണ്ട, ഞാൻ സമ്മതിക്കില്ല. അപർണ അവൾക്ക് പറയാനുള്ളതൊക്കെ പറയട്ടെ, പെണ്ണിൻ്റെ മനസ്സാണ്, എപ്പോൾ വേണേലും മാറും. അവൻ്റെ ഏറ്റുപറച്ചിനു മുമ്പിൽ അപർണ മുട്ടുമടക്കില്ലെന്ന് എന്താ ഉറപ്പ്? മഹി അവനെ മുറുകെ പിടിച്ചു വെച്ച് അമർഷം കടിച്ചമർത്തി രാഹുൽ നിന്നു. ശ്രീജിത്തിൻ്റെ കൈവിരലുകൾ അവളുടെ പാദങ്ങളിലേക്ക് നീണ്ടു ചെന്നു. ഞെട്ടിലോടെ അപർണ രണ്ട് ചൂട് പിന്നോട്ട് വെച്ച്. നിങ്ങൾക്ക് നാണമില്ലേ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ? ഒരു സുഹൃത്തായി പോലും നിങ്ങളെൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ വീട്ടുകാരി രാഹുലേട്ടിനെയൊക്കെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ഏട്ടനാണ് ആക്സിഡൻ്റ് ഉണ്ടായി കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്ന സെൻറ്റിമെൻ്റൽ നാടകം വരെ നിങ്ങൾ എനിക്ക് മുമ്പിൽ നടത്തിയില്ലേ? ജിതിൻ്റെ വീട്ടിൽ വെച്ച് മോശമായിട്ട് പെരുമാറി. നിങ്ങളും നിങ്ങളുടെ സഹോദരനും തമ്മിൽ എന്താ വ്യത്യാസം? എൻ്റെ അനവസരത്തിലുള്ള എടുത്തിയാട്ടാ എനിക്ക് പ്രശ്നങ്ങൾക്ക് ഉണ്ടാവാൻ കാരണം. നിങ്ങളെൻ്റെ മനസ്സിലുണ്ടാക്കിയ മുറിവ് അത്രയ്ക്ക് ആഴമേറിയതാണ്. നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹമല്ല, ആരുടെയൊക്കെയുള്ള വാശി തീർക്കാനും സ്വന്തം ആഗ്രഹ പൂർത്തീകരണത്തിനും വേണ്ടിയാണ് എന്നെ വേണമെന്ന് നിങ്ങൾ വാശി പിടിക്കുന്നത്. എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്ക്. അപർണ അവന് മുമ്പിൽ തൊഴിലാളികളോട് യാചിച്ചു. സ്ത്രീത്ത് പിന്തിരിഞ്ഞ് രാഹുലിനെ നോക്കി. രാഹുൽ എടാ, അവളെ എനിക്ക് തന്നൂടെ, നിങ്ങളെങ്കിലും അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക്. എന്നോടുള്ള ദേഷ്യത്തിലാണ് അവളിങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, രാഹുൽ പറഞ്ഞ അപർണ കേൾക്കും. ഇവളില്ലാതെ എനിക്ക് പറ്റില്ലടാ. രാഹുൽ ദേഷ്യം കൊണ്ട് അടിമുടി പറിച്ചു. എൻ്റെ ഭാര്യ നിനക്ക് വിട്ടു തരാൻ പറയാൻ നാണോടാ നിനക്ക്? അവളെ ഞാൻ താല് കിട്ടിയ പെണ്ണ, നിനക്ക് തന്നെ ഒരിത്തരും ഞാനവളെ വിട്ടുതരില്ല. അവൻ സ്ത്രീത്തിൻ്റെ ഷർട്ടിൻ്റെ കോള കുത്തിപ്പിടിച്ചുകൊണ്ട് ആക്രോശിച്ചു. അവിശ്വസനീയതയോടെ അപർണ രാഹുലിൻ്റെ മുഖത്തേക്ക് നോക്കി. എടാ അവന് വീട്, ആളില്ല, ശ്രദ്ധിക്കും. മഹി അവനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. രാഹുൽ ശ്രീത്തിൻ്റെ ദേഹത്തു നിന്ന് കൈകൾ പിൻവലിച്ചു. അവൾക്ക് രാഹുലിനെ വേണ്ടല്ലോ, പിന്നെ എന്തിനാ രാഹുലിന് അവള്? പിരിയാൻ തയ്യാറായി നിൽക്കുന്ന രണ്ട് വ്യക്തികളല്ലേ നിങ്ങൾ? ശ്രീത്തിൻ്റെ ആ ചോദ്യത്തിന് മുമ്പിൽ രാഹുലിന് ഉത്തരം മുട്ടി. ഡിവോഴ്സ് പേപ്പർ ഒപ്പുവെച്ചെന്ന് കരുതി, അവൾ ഇപ്പോഴും എൻ്റെ ഭാര്യ തന്നെയാണ്. ഇതുവരെ ഒരു കോടതി ഞങ്ങൾ പിരിച്ചിട്ടില്ല. അപർണയുടെ ഈ തീരുമാനം മാറിയ നീ ആഗ്രഹിക്കുന്ന ഡിവോഴ്സ് നടക്കില്ല ശ്രീത്തെ. അപർണയ്ക്ക് എന്നെ വേണമെങ്കിലും എനിക്ക് അവളെ വേണം. ഏതവസ്ഥയിലും അവൾക്കൊപ്പം ഞാനുണ്ടാവും. രാഹുലിൻ്റെ സ്വരം കടുത്തിരുന്നു. എല്ലാം കേട്ടുകൊണ്ട് ശീല പോലെ നിൽക്കുകയായിരുന്നു അപർണ. രാഹുലിൻ്റെ വാക്കുകൾ അവളെ ഒരുപാട് സന്തോഷിപ്പിച്ച്. രാഹുലെ, അവളെ നിനക്കിന് വേണ്ട, നിന്നെ വേണ്ടാത്ത അവളെ നീ എന്തിനാ വേണമെന്ന് വാശി പിടിക്കുന്നു? നിന്റെ കൂടെ ജീവിക്കാനുള്ള ഒരു യോഗ്യത അപർണയ്ക്കില്ല. സ്വന്തം സഹോദരൻ നശിപ്പിക്കാൻ ശ്രമിച്ച പെണ്ണിനെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് ശ്രീജിത്തിനുണ്ടായില്ലേ? അത് തന്നെ വലിയ കാര്യം. ഒരു കണക്കിന് ചിന്തിച്ചാൽ അത് തന്നെയാണ് നടക്കേണ്ടത്. അന്ന് ജിതിൻ്റെ വീട്ടിൽ എന്ത് നടന്നുവെന്ന് നമുക്കറിയില്ലല്ലോ. അവൻ ചവച്ചു തുപ്പി എച്ചിൽ നീ ചുമക്കേണ്ടതില്ല. അപർണ ജീവിക്കേണ്ട ശ്രീജിത്തിനൊപ്പമാണ്. അവളായിട്ട് ഒഴിഞ്ഞു പോകാൻ നിൽക്കുന്ന സ്ഥിതിക്ക് നീ അപർണയെ പിടിച്ചെത്താൻ ശ്രമിക്കരുത്. മഹി മതി, നിർത്ത്! രാഹുൽ അലറും പോലെ പറഞ്ഞു. അപർണയെ പറ്റി അവൻ അത്രയും തലന്താടി സംസാരിച്ച് കേട്ടിൽക്കുള്ള ക്ഷമ അവനില്ലായിരുന്നു. മഹിയുടെ വാക്കുകൾ അപർണയെ വല്ലാതെ പിടിച്ചുവച്ചിരുന്നു. അവളുടെ കണ്ണുകൾ കോപം കൊണ്ട് കത്തിച്ചൊലിച്ചു. പാഞ്ഞു വന്ന അപർണ മഹിയുടെ കവിളത്ത് ആഞ്ഞടിച്ചു. ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ അടിയിൽ മഹി പതറിപ്പോയി. അപ്രതീക്ഷിതമായ അവളുടെ അഭാവമാറ്റത്തിൽ ശ്രീജിത്തും മഹിയും പകച്ചുപോയി. എൻ്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്താൽ കേട്ടുകൊണ്ടിരിക്കാൻ എനിക്ക് കഴിയില്ല. കുറേയായി നിങ്ങൾ എന്നെ കുത്തി നോക്കിക്കാൻ തുടങ്ങിയിട്ട്. ശരിക്കും ഞാൻ തരേണ്ട അടിയായിരുന്നത്. ഇത് നീ ചോദിച്ചു വാങ്ങിയ അടിയാണ് മഹി, രാഹുൽ പറഞ്ഞു. മഹി ഒന്നും മിണ്ടാത്ത തലതാഴ്ത്തി നിന്നു. കുറച്ച് സമയത്തേക്ക് ആരൊന്നും മിണ്ടിയില്ല. അപ്പു, രാഹുൽ വിളിച്ചു. അപർണ തലചരിച്ച് അവനെ നോക്കി. നിനക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ നമുക്ക് പോവാം. രാഹുൽ ഏട്ടൻ പോയിക്കോ, ഞാൻ വരുന്നില്ല. പിന്നെ നീ എവിടെ പോകുന്നു? രാഹുൽ ചോദ്യഭാവത്തിൽ അവൾ നോക്കി. ഞാനെൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോവാ, ഇനി നമുക്ക് കോടതിയിൽ വെച്ച് കാണാം. നിനക്കെന്താ പ്രാന്തുണ്ടോ? മര്യാദക്ക് എൻ്റെ കൂടെ വീട്ടിലേക്ക് വന്നോണം, രാഹുൽ ദേഷ്യത്തോടെ പറഞ്ഞു. അവളോട് സമ്മതമില്ലാതെ അവളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല, സ്ത്രീത്തി ഇടയിൽ കയറി പറഞ്ഞു. എൻ്റെ മുന്നിൽ നീ അധികം വളച്ചിലെടുക്കാൻ നിൽക്കണ്ട, ഓർമ്മയുണ്ടല്ലാന്ന് കിട്ടിയത്, മാറി നിൽക്കണം അങ്ങോട്ട്. രാഹുൽ മുഷ്ടിയുട്ടിക്കൊണ്ട് പറഞ്ഞു. ശേഷം അപർണയുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവൻ പിന്തിരിഞ്ഞതും ആ കാഴ്ചകണ്ട് ഞെട്ടി. രാഹുലിന് പിന്നാലെ അപർണയും മഹിയും ആ കാഴ്ച കണ്ട് വിശ്വസിക്കാനാവാതെ മിഴിച്ചു നിന്നു. സൂര്യനെ വീൽചെയറിലിരുത്തി ഉരുട്ടിക്കൊണ്ടുവരികയായിരുന്നു ജിതി. ശ്രീജിത്ത് വിളിച്ചറിയിച്ച പ്രകാരമായിരുന്നു അവരുടെ ആ വരവ്. ശ്രീജിത്തിന് അതേ മുഖച്ഛായ തന്നെയായിരുന്നു സൂര്യനും. വർഷങ്ങൾക്ക് ഇപ്പുറം അപർണയെ നേരിൽക്കണ്ടതിന് ഞെട്ടൽ അവന്റെ മുഖത്ത് പ്രകടമായിരുന്നു. ശ്രീജിത്ത് എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നതെന്ന് രാഹുലിന് മനസ്സിലായി. തന്റെ ജീവിതം തകർത്തെറിഞ്ഞവൻ ഒന്ന് ചലിക്കാൻ പോലും ആവാതെ വീൽചെയറിൽ വരുന്നത് നിസ്സംഗതയോട് അപർണ നോക്കി നിന്നു. അപർണ, ഇതാണ് സൂര്യൻ. ഞാൻ പറയാതെ തന്നെ നിനക്ക് മനസ്സിലായി കാണുമല്ലോ. നിന്നോട് ചെയ്ത ക്രൂരതയ്ക്ക് ദൈവം തന്നെ അവനെ ശിക്ഷിച്ചു. അന്നത്തെ ആക്സിഡൻറ്റോടെയാണ് സൂര്യ ഇങ്ങനെ ആയത്. ഇനി ഈ വീൽചെയറിൽ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ അവന് ഒരുപാട് വർഷങ്ങൾ വേണ്ടി വരും. എനിക്ക് പറ്റിയ തെറ്റിനൊക്കെ ഞാൻ മാപ്പ് ചോദിച്ചില്ല അപ്പോൾ. രാഹുലിനെ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ ജീവിതം പിന്നെ എങ്ങനെയായി തീരുമോ നീ ചിന്തിച്ചിട്ടുണ്ടോ? ഇനിയും നിന്നെ അനാഥയായിട്ട് കഴിയാൻ ഞാൻ അനുവദിക്കില്ല, ശ്രീജിത്ത് പറഞ്ഞു.
അന്ന് സംഭവിച്ചു പോയ തെറ്റിന് മാപ്പ് ചോദിക്കാനുള്ള അർഹത പോലും എനിക്കില്ലെന്ന് അറിയാം. എന്നാലും ഞാൻ മാപ്പ് ചോദിക്കുക. അപർണ, തൻ്റെ കാര്യങ്ങളെല്ലാം ജിതിൻ വഴി ഞാൻ അറിയുന്നുണ്ടായിരുന്നു. ഞാൻ ചെയ്തതിനൊക്കെയുള്ള ശിക്ഷ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ശ്രീജിത്ത് നിന്റെ മുമ്പിൽ ഇത്രയും കേണപേക്ഷിക്കുമല്ലേ, അവനോട് നിനക്ക് ക്ഷമിച്ചൂടെ? എല്ലാം അറിഞ്ഞിട്ടും പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കാൻ അവൻ തയ്യാറായി നിൽക്കുമല്ലേ? അവന് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. എന്നോടുള്ള ദേഷ്യം കാരണം താൻ അവനെ വേണ്ടെന്ന് വെക്കരുത്.
സൂര്യനാണത് പറഞ്ഞത്. ഞാൻ ആരുടെ കൂടി ജീവിക്കണം തീരുമാനിക്കേണ്ടത് നിങ്ങളല്ല, ഞാനാ. എൻ്റെ ജീവിതം ഇങ്ങനെ കീഴ്മേൽ മറിയ കാരണക്കാരൻ നിങ്ങൾ ഒറ്റയൊരുത്തനാ. എനിക്ക് നിങ്ങളെ ശിക്ഷിക്കാൻ കഴിയാതെ പോയില്ലെന്ന ദുഃഖം മാത്രമേ എനിക്കിപ്പോൾ ഉള്ളൂ. നിങ്ങളുടെ സഹോദരനെ വിളിച്ചുകൊണ്ട് എന്നെ മുമ്പിൽ നിന്ന് പോകുന്നത് നല്ലത്, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോകും. സൂര്യൻ്റെ മുഖം വിളറി.
അങ്ങനെ അങ്ങ് പോവാനല്ല ഞാൻ ഇവിടം വരെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. അപ്പോൾ വാശി പിടിക്കാതെ എൻ്റെ ഒപ്പം വരുന്നതെന്ന് എനിക്ക് നല്ലത്. ഇല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് പോലും അറിയില്ല.
ശ്രീജിത്ത് പാനിൻ്റെ പോക്കിൽ ഒളിപ്പിച്ചു വെച്ച കത്തി പുറത്തേക്ക് എടുത്തുകൊണ്ട് പറഞ്ഞു. അപർണ അത് കണ്ട് ശക്തിയായി ഞെട്ടി. ശ്രീജിത്ത് അവിടെ അടുത്തേക്ക് ചൂടുകൾ വെച്ചു. രാഹുൽ അവനെ നേരെ ചാടി വീഴാനാഞ്ഞതും അപർണ തടഞ്ഞു. വേണ്ട രാഹുൽ ഏട്ടാ, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്.
നിന്നെ കൊന്നിട്ട് ഞാനും മരിക്കാപ്പു. പരാജിതനായിട്ട് എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ ഒട്ടും ആഗ്രഹമില്ല. നിന്നെ വേണമെന്ന് എൻ്റെ ഒരു വാശിയാണ്. അതിനിടയിൽ ആരെങ്കിലും തടസ്സമായി വന്നാൽ കൊല്ലാനും ഞാൻ മടിക്കില്ല. ജീവിതത്തിൽ പരാജയം മാത്രം ഏറ്റുവാങ്ങിയൊരു ജന്മം എൻ്റേത്. നിന്നെ കൂടി സ്വന്താക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എൻ്റെ വീട്ടുകാരുടെ മുമ്പിൽ സൂര്യൻ്റെ മുമ്പിൽ ഞാൻ കഴിവട്ടനായി മാറും. രാഹുലിൻ്റെ ഒപ്പം നീ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഇടയിൽ ഞാൻ വരില്ലായിരുന്നല്ലോ. പക്ഷേ നിന്റെ തീരുമാനം അവനെയും വേണ്ട എന്നെയും വേണ്ടെന്നാണല്ലോ. അതിന് ഞാൻ സമ്മതിക്കില്ല. ഇനി നീ ജീവിക്കേണ്ടത് എൻ്റെ ഭാര്യയായിട്ടാണ്.
ശ്രീത്തൊരു പ്രാന്തനെ പോലെ പുലമ്പി. അപർണ അവനെ ആദ്യമായിട്ട് കാണുന്നവരെ നോക്കി. പതിയെ അവൾ രണ്ട് ചൂട് പിന്നോട്ട് വെച്ച് ശ്രീജിത്ത് അവിടെ തൊട്ട് മുന്നിലെത്തിയതും അപർണ അവൻ്റെ കയ്യിൽ നിന്ന് കത്തി പിടിച്ചെടുത്ത് സ്വന്തം വയറ്റിൽ ആഞ്ഞുകുത്തി. കണ്ണടച്ച് തുറക്കുന്ന നിമിഷങ്ങൾക്കുള്ളിലാണ് എല്ലാം നടന്നത്. ശ്വാസം വിലങ്ങിയതുപോലെ ശ്രീജിത്ത് തരിച്ചു നിന്നു. വയറ്റിൽ നിന്നും കത്തി ഊരിയെടുത്തവൾ വീണ്ടും കുത്തി. മണൽത്തരികളിൽ ചോരത്തുള്ളികൾ ഇറ്റിറ്റ് വീണു.
അപ്പൂ!
അലർച്ചയോടെ രാഹുൽ അവിടെ അടുത്തേക്ക് പാഞ്ഞു. ഭയചകിതനായ ശ്രീജിത്ത് കുഴഞ്ഞ് മണ്ണിലേക്ക് ഇരുന്നു. പ്രാന്തനെ പോലെ അവൻ തലയിൽ കൈകൊണ്ടിടിച്ചു. രാഹുലിനെ മടിയിൽ കിടന്ന് പിടയുന്ന അപർണയെ അവൻ കണ്ണീരോടെ നോക്കി.
നീ എന്താ മോളെ കാണിച്ചത്?
തേങ്ങയോടെ രാഹുൽ ചോദിച്ചു.
രാഹുൽ ഏട്ടൻ എന്നോട് ക്ഷമിക്കണം. ഏട്ടൻ്റെ കൂടെ ജീവിക്കാനുള്ള യോഗ്യത എനിക്കില്ല. നിങ്ങളെനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്.
ഏട്ടനായിട്ട് പിരിഞ്ഞു കഴിഞ്ഞ് മരിക്കാൻ തന്നെയായിരുന്നു എൻ്റെ തീരുമാനം. ആർക്കും വേണ്ടാത്തൊരു ജന്മ എൻ്റേത്. ശ്രീയേട്ടൻ എന്നെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കില്ല. ഈ ജീവിതം എനിക്ക് മടുത്തുപോയി. ഒരിക്കലും രാഹുലേട്ടന് ചേർന്ന പെണ്ണല്ല ഞാൻ. ഞാൻ മരിക്കുന്നതാ എല്ലാവർക്കും നല്ലത്. ഏട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ എന്നോടൊരാൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഞാൻ ആ പെറ്റീഷൻ സൈൻ ചെയ്തത്. അല്ലായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ തീരുമാനം മാറ്റുമായിരുന്നു. എല്ലാം തുറന്ന് സംസാരിക്കായിരുന്നു ഞാൻ.
അവളുടെ ഒച്ചയിടറി. രാഹുൽ തന്നെ ഷർട്ട് ഊരി അവളുടെ വയറ്റിൽ ചുറ്റി കെട്ടിക്കൊടുത്തു.
നിന്റെ മനസ്സ് വിഷമിപ്പിച്ച ആരാപ്പ്? എന്നാണെങ്കിലും നിനക്കിനോട് തുറന്നു പറയാമായിരുന്നു. ആര് പറഞ്ഞിട്ടാ നീ എന്നെ വിട്ടുപോകാൻ തീരുമാനിച്ചത്?
രാഹുൽ അവളെ തൻ്റെ കൈകളിൽ കോരിയെടുത്തു.
വേണ്ട രാഹുൽ ഏട്ടാ, എന്നെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കരുത്. എന്നെക്കാളെ ഏട്ടനെ സ്നേഹിക്കാൻ അവൾ വരും. ഞാൻ പോയിക്കോട്ടെ.
അവളുടെ സ്വരം നേർത്തു നിർത്തു വന്നു. അപർണയുടെ കണ്ണുകൾ മേൽപോട്ട് ഉയർന്നു. ശ്വാസമെടുക്കാൻ അവൾ നന്നേ പാടുപെട്ടു. പിന്നെ ഒരു പിടച്ചിലൂടെ അവളുടെ ശരീരം നിശ്ചലമായി. നടുക്കത്തോടെ രാഹുൽ അവളുടെ മുഖത്തേക്ക് നോക്കി. ഒരു നിലവിളി അവൻ്റെ തൊണ്ടയിൽ കുരുങ്ങി നിന്നു.
തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.